പ്രിയപ്പെട്ടവരെ, മനോഹരമായ ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായിട്ട് തന്നല്ലോ. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ ബൈബിളിൽ നിന്ന് ഒരു ഭാഗം നോക്കാം. അപ്പോസ്തല പ്രവൃത്തി അതിന്റെ രണ്ടാമത്തെ അധ്യായത്തിൽ നിന്ന് അതിന്റെ 46-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 46-ാമത്തെ വാക്യം. ഒരുമനപ്പെട്ട് ദിനംപ്രതി ദൈവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. 1-ാം നൂറ്റാണ്ടിലെ സഭയെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. ഇവിടെ അവരെ ഒന്നിച്ചു ചേർന്ന് അപ്പം നുറുക്കി. ഇന്ന് നമ്മുടെ മധ്യത്തില് കർത്താവിന്റെ മേശയുണ്ടല്ലോ, അതിനെയാണ് അപ്പം നുറുക്ക് എന്നുള്ള നിലയില് ആ പ്രാരംഭ സഭ വിവരിച്ചിരുന്നത്. അപ്പോസ്തല പ്രവൃത്തിയിലും ലേഖനങ്ങളിലും നമ്മൾ അത് കാണുന്നുണ്ട്. അവര് അന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം അവർ കൂടി വരുമ്പോഴൊക്കെയും കർത്താവിന്റെ മരണത്തെയും ഉയർപ്പിനെയും കുറിച്ച് ചിന്തിക്കുകയും അതിന്റെ ഭാഗമായിട്ട് വളരെ സ്വാഭാവികമായിട്ട് തന്നെ അപ്പം നുറുക്ക് അതിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുമായിരുന്നു. ഇന്ന് സാങ്കേതികമായിട്ട് നമ്മൾ ഒന്നിച്ചല്ല ജീവിക്കുന്നു. അന്ന് ആദ്യ നൂറ്റാണ്ടിൽ റോമൻ ആ നിലയിലുള്ള ഭരണകൂടം ക്രിസ്തീയതക്കെതിരെ ഒരു അവരെ പീഡിപ്പിക്കാനായിട്ടും അവരെ ഉപദ്രവിക്കാനായിട്ടും ശ്രമിച്ചപ്പോൾ ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുന്ന ആളുകൾ അവിടുത്തെ റോമൻ നഗരത്തിന്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് അടിത്തട്ടിലേക്ക് അവർ പോയി. അക്ഷരാർത്ഥത്തിൽ തന്നെ റോമൻ നഗരത്തിന് ഒരു പ്രത്യേകതയുണ്ട്, അത് മലകളിൽ ഇരിക്കപ്പെടുന്ന ഒരു പട്ടണമാണല്ലോ. ആ പട്ടണത്തില് അവിടെയുള്ള കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടി പല നിലയില് ഭൂമിയുടെ അടിയിൽ നിന്ന് മണ്ണെടുത്ത് വലിയ ഗഹ്വരങ്ങളും ഗുഹകളും നഗരത്തിന്റെ അടിത്തട്ടിലുണ്ട്. കാറ്റക്കോം എന്നറിയപ്പെടുന്ന ആ നിലയിലുള്ള ഗഹ്വരങ്ങളിലും ഗുഹകളിലും ഒളിച്ചു താമസിച്ചിരുന്ന ക്രിസ്ത്യാനികൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഒന്നിച്ചങ്ങനെ ആയിരിക്കുമ്പോൾ അവരൊരു ഒളിവ് ജീവിതമാണ്. പുറംലോകത്ത് നിന്ന് മാറി ഒരു അണ്ടർഗ്രൗണ്ടിലുള്ള ഒരു ജീവിതമാണ്. എന്നും അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഒന്നിച്ചായിരിക്കുന്നു. ഇടയ്ക്ക് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പുറംലോകത്തേക്ക് ചെന്ന് ജോലി ചെയ്ത് വീണ്ടും അതിലേക്ക് മടങ്ങി വരുന്നു. ഇങ്ങനെ ഒന്നിച്ചായിരുന്നു. എബ്രായർക്കെതിരേഖനം 11-ാം അധ്യായത്തിൽ നമ്മൾ ഈ കാര്യം കാണുന്നുണ്ട്. അവരെ ഗഹ്വരങ്ങളിലും ഗുഹകളിലും ഉഴന്നു നടന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് ആവാം എബ്രായർക്ക് ലേഖനം എഴുതിയപ്പോൾ, അല്ലെങ്കിൽ എബ്രായ ലേഖനകർത്താവ് അതാരായിരുന്നാലും അദ്ദേഹം ആ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് അന്നത്തെ കാലഘട്ടത്തോട് വളരെ ചേർന്നു പോകുന്ന ഒന്നാണ്. ഞാൻ പറഞ്ഞു വന്നത് അന്നത്തെ കാലഘട്ടത്തിലെ ക്രിസ്ത്യാനികൾ അവരെന്നും ഒന്നിച്ചായിരുന്നു. ഒന്നിച്ച് ഒരു ഒരു സാമൂഹ്യ ജീവിതം ഒന്നിച്ച് നയിക്കുമ്പോൾ, അവരൊന്നിച്ച് ഭക്ഷണത്തിലായി കൂടി വരുമ്പോൾ അവർക്ക് ദിനം പ്രതി അപ്പം നുറുക്കാനായിട്ടും കർത്താവിനെ കുറിച്ച് സ്മരിക്കാനായിട്ടും കർത്താവിന്റെ മരണത്തെയും കർത്താവിന്റെ ഉയർപ്പിനെയും ഓർക്കാനായിട്ടും കഴിയുമായിരുന്നു. ഇവിടെ നമ്മൾ കണ്ടത് അവര് ഹൃദയപരമാർത്ഥത പൂണ്ട്, ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും. രണ്ട് വാക്കുകളാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ഉല്ലാസം എന്ന വാക്ക്. പ്രിയപ്പെട്ടവരെ, കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ ഉല്ലാസം എന്നൊരു വാക്ക്, അതിനോട് എത്രത്തോളം നിങ്ങൾ അത് കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ വേണ്ട ഒരു കാര്യമായിട്ട് ചിന്തിക്കാറുണ്ട്? ഉല്ലാസം പലപ്പോഴും വളരെ ദുഃഖത്തിലും വളരെ ഒരു അനുതാപത്തിലുമാണ് കർത്തൃമേശയിലെ പങ്കാളികളാകുന്നത്. തീർച്ചയായിട്ടും അതങ്ങനെ ആവശ്യമാണ്. എങ്കിലും ഇവിടെ നമ്മൾ വായിക്കുന്നത് അവര് വളരെ ഉല്ലാസമുണ്ടായിരുന്നു, സന്തോഷമുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിൽ സന്തോഷമുണ്ടായിരുന്നു. ഈ സന്തോഷം അവരുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായിരുന്നു. നോക്കുക, അന്നത്തെ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്രിസ്തീയത, അല്ലെങ്കിൽ അവരുടെ മതം, അവരുടെ ആത്മീയത അവരുടെ നിത്യജീവിതത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒന്നായിരുന്നില്ല. അവരുടെ ദൈനംദിന ജീവിതം തന്നെ അതാണ് ക്രിസ്തീയ ജീവിതം. അതിനപ്പുറത്ത് വേറെ ഒന്നിച്ചുകൂടി വേറെ ഒരു ദിവസം അതിനായിട്ട് മാറ്റിവെച്ച് അങ്ങനെ ആയിരുന്നില്ല. അവർ ദിവസം പ്രതി വീടുകളിൽ ചേർന്ന് അപ്പം നുറുക്കി അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നപ്പോ അവരുടെ ഉല്ലാസവും സന്തോഷവും ക്രിസ്തീയ സന്തോഷവും അവർക്ക് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നു. അങ്ങനെ അവർക്കൊരു ഉല്ലാസം, സന്തോഷം അവരുടെ നിത്യജീവിതത്തിൽ അവർ കൊണ്ടു നടന്നു. അപ്പം നുറുക്കുന്നതിനോടുള്ള ബന്ധത്തിലും അതവർക്കുണ്ടായിരുന്നു. അതുണ്ടാകാനുള്ള കാരണം അതാണ് രണ്ടാമത്തെ വാക്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഹൃദയ പരമാർത്ഥത, സിൻസിയറിറ്റി ഓഫ് ഹാർട്ട്, സിംഗിൾനെസ് ഓഫ് ഹാർട്ട് എന്ന് പറയുന്ന ഒരു കാര്യം. ഹൃദയത്തിന്റെ പരമാർത്ഥത, ഹൃദയത്തിന് പരമാർത്ഥത, ആ ഒരു കാര്യം ഉണ്ടായിരുന്നത് കൊണ്ട് ഹൃദയത്തിലെ നൈർമല്യം, നിർമ്മലത, ഈ കാര്യം ഉണ്ടായിരുന്നത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു, അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം സന്തോഷപ്രദമായിരുന്നു. സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്തീയ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ചോദന ചെയ്യണം, എനിക്കെവിടെയെങ്കിലും ഹൃദയ പരമാർത്ഥതയ്ക്ക്, ഹൃദയ നിർമ്മലതയ്ക്ക് കോട്ടം വന്നിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും ക്രിസ്തീയ ജീവിതം വളരെ സന്തോഷ ജീവിതമാണ് എന്നൊക്കെ പറയാറുണ്ട്. കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിലും നമുക്ക് ഉള്ളിൽ പൊങ്ങി വരുന്ന ഒരു സന്തോഷം എപ്പോഴുമുണ്ട്, തീരെയില്ല. ആ ഒരു സന്തോഷം അതുണ്ടെന്ന് നമ്മൾ പറയുന്നു. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ആ സന്തോഷം കുറഞ്ഞു പോകുന്നെങ്കിൽ അത് സന്തോഷത്തിലല്ല നമ്മൾ അതിനെ വീണ്ടും കൊണ്ടുവരാനായിട്ട് തിരയേണ്ടത്, മറിച്ച് അത് നഷ്ടപ്പെട്ടത് എവിടാ? നഷ്ടപ്പെട്ടത് ഹൃദയപരമാർത്ഥതയിലാണ്. സിംഗിൾനെസ് ഓഫ് ഹാർട്ട്, ഹൃദയത്തിന്റെ ഒരേ ഒരു കാര്യം ചിന്തിക്കുന്ന, ഒരേ ഒരു കാര്യത്തിനായിട്ട് ലക്ഷ്യം വെച്ചിരിക്കുന്ന ആ ഒരു കാര്യത്തിൽ ഹൃദയ പരമാർത്ഥത, ജെനുവിനിറ്റി, ഹൃദയത്തിന്റെ പരമാർത്ഥത, ഹൃദയത്തിന്റെ നിർമ്മലത, അതിലെ കോട്ടം സംഭവിച്ച സന്തോഷവും ഉല്ലാസവും നഷ്ടപ്പെടും. ഇവിടെ ഒന്നാം നൂറ്റാണ്ടിലെ സഭയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടായിരുന്നു. എന്തുകൊണ്ട്? അവരുടെ ജീവിതത്തിൽ ഹൃദയ പരമാർത്ഥത ഉണ്ടായിരുന്നു, നിർമ്മലതയുണ്ടായിരുന്നു. പലപ്പോഴും നിർമ്മലത എന്നുള്ള വാക്ക് ഹൃദയത്തോട് ചേർന്ന് വരുമ്പോൾ നമ്മൾ അതിനെ തെറ്റായിട്ടാണ് പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഹൃദയ നിർമ്മലതയെക്കുറിച്ച് ഗിരിപ്രഭാഷണത്തിൽ പറയുന്ന തിരുവായ്മൊഴി ഞാൻ പറഞ്ഞ വാക്കുകളെ നമുക്കറിയാമല്ലോ. 5-ാം അധ്യായം അതിലെ 8-ാമത്തെ വാക്യം, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയശുദ്ധി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഹൃദയ പരമാർത്ഥത, ഒരേ ഒരു കാര്യം മാത്രം ഹൃദയത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദയശുദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? ഹൃദയശുദ്ധി എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഒരു തരത്തിലൊരു പെർഫെക്ഷനെ കുറിച്ചാ ചിന്തിക്കുന്നത്, ഒരു പൂർണ്ണതയെ കുറിച്ചാ ചിന്തിക്കുന്നത്. ഒരു ജീവിതത്തിൽ ഒരു കളങ്കവും ഇല്ല, ഒരു തെറ്റിലും പെടുന്നില്ല. വാക്കിലാകട്ടെ, പെരുമാറ്റത്തിലാകട്ടെ, പ്രവൃത്തിയിലാകട്ടെ, ചിന്തയിലാകട്ടെ, ഒരു തെറ്റുമില്ല. അങ്ങനെ വളരെ വിശുദ്ധമായി ഹൃദയത്തെ വളരെ വിശുദ്ധമായിട്ട് വയ്ക്കുന്നു. അങ്ങനെ ഹൃദയവിശുദ്ധി അതാണ്, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കും. അല്ലെങ്കിൽ ഹൃദയ പരമാർത്ഥത എന്ന് പറയുമ്പോൾ, ഹൃദയവിശുദ്ധി, ഹൃദയ നിർമ്മലത എന്നൊക്കെ പറയുമ്പോൾ അത് ഒരു തെറ്റും ചെയ്യാത്ത ഒരവസ്ഥയാണ് എന്നാണ് നമ്മൾ പലപ്പോഴും അബോധപൂർവമായിട്ട് ചിന്തിച്ചു പോകുന്നത്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം, തെറ്റൊന്നും ജീവിതത്തിൽ ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്തോഷമാണ്, ഉല്ലാസമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ജീവിതത്തിൽ ആ നിലയിൽ ഒരു 100% വിശുദ്ധി സൂക്ഷിക്കാനായിട്ട് കഴിയുന്നില്ല. ഈ നിലയിലാണ് പലരും അത് ചിന്തിക്കുന്നത്. എന്ന് വെച്ചാൽ ജഡത്തിന്റേതായ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ മനസ്സിൽ ഏതെങ്കിലും കളങ്കങ്ങളോ ഒക്കെ വരുമ്പോ അതാണ് ഹൃദയവിശുദ്ധി പോയി, അല്ലെങ്കിൽ ഹൃദയത്തിന്റെ പരമാർത്ഥത പോയി എന്ന് വിശ്വാസികളിൽ പലരും ചിന്തിക്കുന്നു. എന്നാൽ നമ്മൾ ഈ വചനത്തെ വളരെ വ്യക്തതയോടെ നോക്കിയാൽ ഹൃദയവിശുദ്ധി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഹൃദയത്തിന്റെ നിർമ്മലത എന്ന് പറയുമ്പോൾ, ഹൃദയ പരമാർത്ഥത, ജെനുവിനിറ്റി, ഹൃദയത്തിന്റെ ആ പൂർണ്ണത, ആ പരമാർത്ഥത എന്ന് പറയുമ്പോൾ തെറ്റ് ചെയ്യാത്ത ഒരു അവസ്ഥയെക്കുറിച്ചല്ല, മറിച്ച് ഹൃദയത്തിൽ ദൈവത്തിന് മാത്രം സ്ഥാനം കൊടുത്തുള്ള, ദൈവത്തിന് മാത്രമായിട്ടുള്ള ഒരു സമർപ്പണത്തെക്കുറിച്ചാണ് അത് പറയുന്നത്. രണ്ട് തമ്മില് ഒരു വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞത് വ്യക്തമായും. പലപ്പോഴും നമ്മൾ വിചാരിക്കും ഹൃദയവിശുദ്ധി എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ലാത്ത അവസ്ഥയാണ്. എന്നാൽ അതല്ല ഹൃദയവിശുദ്ധി. സിംഗിൾനെസ് ഓഫ് ഹാർട്ട്. നിങ്ങളുടെ കണ്ണ് നിർമ്മലമായിരിക്കട്ടെ, നിങ്ങളുടെ ഹൃദയം നിർമ്മലമായിരിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ അവിടെ എപ്പോഴും ദൈവവചനം ഉദ്ദേശിക്കുന്ന സിംഗിൾനെസ് ആണ്. ഏകാഗ്രമായിട്ട് ഒരു കാര്യത്തിൽ മാത്രം ഊന്നിയുള്ള ഹൃദയത്തിന്റെ ഒരു നിലമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏത് കാര്യത്തിലാണ് ഏകാഗ്രമായി നമ്മുടെ ഹൃദയം ഇരിക്കേണ്ടത്? നമ്മുടെ ദൈവത്തിലാണ്. ദൈവത്തിന് മാത്രം ഒന്നാം സ്ഥാനം നൽകി ദൈവത്തിൽ മാത്രം ഏകാഗ്രമായിരിക്കുന്ന ഒരു ഹൃദയം, ദൈവത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു ഹൃദയം, ദൈവത്തോട് ചേർന്ന് മറ്റു പലതും കൂടെ വരുന്നതാണ് ഇന്നത്തെ കാലത്തെ നാട്ടു നടപ്പ്. ഇന്നത്തെ സുവിശേഷ വിവിധ സഭകളിലും ഒക്കെയും ചിലർ പറയും, ബ്രദറെ ദൈവം എന്ന് പറഞ്ഞിരുന്നാൽ മതിയോ, നമുക്ക് പൈസയും വേണ്ടേ? ഈ സ്വർണത്തെ കുറിച്ച് പറയാറുണ്ടല്ലോ, സ്വർണത്തെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഞാൻ മലയാളത്തിൽ അതിന്റെ പരസ്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, സ്വർണത്തിന്റെ പരിശുദ്ധി എന്നാ പറയും, സ്വർണത്തിന്റെ പരിശുദ്ധി. ഞാൻ ആദ്യ കാലത്തൊക്കെ ഈ വാക്ക് കാണുമ്പോൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഏടാ വിശുദ്ധി, സ്വർണത്തിന് എന്തോ വിശുദ്ധി, നമുക്കല്ലേ വിശുദ്ധി ഉണ്ട്? സ്വർണത്തിന്റെ വിശുദ്ധി, സ്വർണത്തിന്റെ പരിശുദ്ധി, സ്വർണത്തിന്റെ പ്യൂരിറ്റി എന്ന് പറയുന്നത് എന്താ? സ്വർണത്തോട് ചേർന്ന് അത് ചെമ്പോടെ ചേർത്ത് അതിന്റെ പ്യൂരിറ്റി കുറച്ച് പല ക്യാരറ്റ് ആയിട്ട് അത് വെക്കാറുണ്ട്. ചില ജല്ലറിക്കാർ പരസ്യം ചെയ്യുമ്പോൾ ഞങ്ങളുടേത് എന്താണ്? പരിശുദ്ധമായ സ്വർണമാണ് എന്ന് വെച്ചാൽ അവരുദ്ദേശിക്കുന്നത് എന്താ? ഈ സ്വർണത്തോട് ചെമ്പ് ചേർന്നിട്ടില്ല, മറ്റ് കാര്യങ്ങളൊന്നും ചേർന്നിട്ടില്ല, ഉള്ളത് സ്വർണമാണ്, സ്വർണം മാത്രമാണ്, പരിശുദ്ധമായ സ്വർണം എന്ന് പറഞ്ഞ പോലെ. പരിശുദ്ധമായ ഹൃദയമെന്ന് പറയുമ്പോ അവിടെ ഏതെങ്കിലും ഒരു കാര്യത്തിന് ദൈവത്തോടുള്ള ഏകാഗ്രതയുടെ കൂടെ വേറെ വല്ലതും കൂടെ വന്നാൽ പരിശുദ്ധി നഷ്ടമായി, നിർമ്മലത നഷ്ടമായി. അപ്പോ ഹൃദയവിശുദ്ധി എന്ന് പറയുമ്പോ, ഹൃദയത്തിന്റെ പരമാർത്ഥത എന്ന് പറയുമ്പോ, പാപരഹിതമായ ഒരു പൂർണ്ണതയെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ദൈവത്തിൽ ഏകാഗ്രമായിരിക്കുന്ന ഒരു ഹൃദയം, അതിനോട് ചേർന്ന് ദൈവത്തോടൊപ്പം മറ്റ് പലതിനെയും കൂടെ, മനുഷ്യരുടെ മാനവും പണവും ആളുകളുടെ മുമ്പിലുള്ള നല്ല പേരും പല കാര്യങ്ങൾ ചേർത്ത് പിടിക്കുമ്പം എന്തു പറ്റി? ഹൃദയത്തിന്റെ നിർമ്മലത പോയി, ഹൃദയത്തിന്റെ പരമാർത്ഥത പോയി. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. എന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്രമായിരിക്കുന്നുണ്ടോ? എനിക്കൊരു ഹൃദയ പരമാർത്ഥതയുണ്ടോ? നമ്മൾ പലപ്പോഴും പറയും, ബ്രദറെ എനിക്ക്, ഞാൻ വളരെ പരമാർത്ഥിയാണ്. പക്ഷെ പരമാർത്ഥി എന്ന് പറയുമ്പോ അവിടെ എന്താ ദൈവവചനം ഉദ്ദേശിക്കുന്നത്? നിന്റെ ഹൃദയത്തിന്റെ ഏത് കോൺ എടുത്ത് പരിശോധിച്ചാലും അവിടുന്ന് ഒരു സ്പന്ദനം മാത്രമേ ഉള്ളൂ. എന്താ? യേശു, യേശു, യേശു എന്നൊരു സ്പന്ദനമേ ഉണ്ടാകാവൂ. കർത്താവിനായിരിക്കണം ഒന്നാം സ്ഥാനം. കർത്താവിനോട് ചേർന്ന് കർത്താവും വേണം, എനിക്കൊരു ശുശ്രൂഷയും കൂടെ വേണം, എനിക്കൊരു പ്രസംഗത്തിലൂടാകണം, എനിക്കൊരു നല്ല കാര്യമായിരിക്കും. പക്ഷേ കർത്താവിന് മാത്രം കൊടുക്കേണ്ട ഒരു സിംഹാസനത്തിൽ മറ്റൊന്നുകൂടെ കയറി വന്നാൽ പരിശുദ്ധി പോയി, ഹൃദയത്തിന്റെ നിർമ്മലത പോയി, ഹൃദയത്തിന്റെ പരമാർത്ഥത പോയി. ഹൃദയപരമാർത്ഥത പോകുമ്പോ ഉല്ലാസവും പോകും, സന്തോഷവും പോകും. നാം രണ്ടു പേരെ കുറിച്ച്, പഴയ നിയമത്തിലെ രണ്ടു പേരെ കുറിച്ച് വായിക്കുന്നുണ്ടല്ലോ. ശൗലിനെ കുറിച്ചും ദാവീദിനെ കുറിച്ചും വായിക്കുന്നുണ്ട്. അതിൽ ദാവീദിനെ കുറിച്ച് എപ്പോഴും പറയുന്നത്, ദാവീദിനെ കുറിച്ച് പറയുന്ന കാര്യം ആ ഹൃദയത്തിന്റെ ആ ഒരു പരമാർത്ഥതയിൽ ഊന്നിയുള്ള ഒരു കാര്യമാണ് അവനെ വിശേഷിപ്പിക്കാനായിട്ട് എപ്പോഴും പറയുന്നു. നമുക്കറിയാവുന്ന വാക്യം അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഞാൻ ഇശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു, അവൻ എന്റെ ഹിതമെല്ലാം ചെയ്യും എന്നവനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ നമ്മളത് വായിക്കുമ്പോൾ ബോധിച്ച പുരുഷനായിട്ട്, എന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായിട്ട്. എന്ന് വെച്ചാൽ എന്റെ ഹൃദയം, ദൈവം പറയുകയാണ്, എന്റെ ഹൃദയം എന്തിനായിട്ട് ആഗ്രഹിക്കുന്നു അത് തന്നെയാണ് അവന്റെ ഹൃദയത്തിന്റെ വാഞ്ച. ഒന്ന് ശമുവേൽ 13-ാം അധ്യായത്തിൽ നിന്നാണല്ലോ ആ വാക്യം എടുത്ത് അപ്പോസ്തല പ്രവൃത്തിയിലെ കോട്ട് ചെയ്തിരിക്കുന്നത്. ഒന്ന് ശമുവേൽ 13-ാം അധ്യായത്തില് നമ്മൾ അത് കാണുന്നുണ്ട്. ശമുവേല് പുതിയതായിട്ട് ശൗലിൽ നിന്ന് രാജ്യത്വം എടുത്ത് മറ്റൊരാളെ അഭിഷേകം ചെയ്യും എന്ന് ശമുവേല് ശൗലിനോട് പറയുന്ന രംഗമാണ്. ഒന്ന് ശമുവേൽ 13-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം, ഇപ്പോഴോ നിന്റെ രാജ്യത്വം നിലനിൽക്കില്ല, യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിച്ചതുകൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. ഗോഡ്സ് ഹാർട്ട് സാറ്റിസ്ഫാക്ഷൻ, ദൈവ ഹൃദയത്തിന്റെ ഒരു തൃപ്തി. നോക്കുക, ഹൃദയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. ഹൃദയത്തിൽ പരമാർത്ഥതയുള്ള ഒരാളെ, ദൈവത്തിന്റെ ഹൃദയം പങ്കിടാവുന്ന ഒരാളെ. നോക്കുക, ദാവീദിനെ കുറിച്ച് എപ്പോഴും പറയുന്നത് അവന്റെ ഹൃദയ പരമാർത്ഥതയ്ക്ക് ഊന്നൽ നൽകുകയാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ഇത് ചിന്തിച്ചിട്ടുണ്ട്, ശൗലിന്റെയും ദാവീദിന്റെയും തമ്മിലുള്ള ജീവിതം താരതമ്യം ചെയ്യുമ്പോൾ ദാവീദിന്റെ ജീവിതത്തിൽ ഒത്തിരി കുറവുകളുണ്ടായിരുന്നു. അവന് പലപ്പോഴും എന്തുണ്ടായിരുന്നില്ല, പലപ്പോഴും ഈ പറയുന്ന ആ നിലയില് അവന് പൂർണ്ണമായിട്ട് ജീവിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും അവൻ പാപത്തിൽ തന്നെ വീണുപോയി, വലിയ പാപങ്ങളിൽ വീണുപോയി. പക്ഷെ അങ്ങനെയുള്ള പാപങ്ങളിൽ വീണുപോയ ഒരുവനെ സംബന്ധിച്ചിടത്തോളം ദൈവം പറയുന്നു, എന്റെ ഹൃദയപ്രകാരമുള്ളവൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അവൻ ഹൃദയപരമാർത്ഥതയുള്ളവനാണെന്ന് പറയുമ്പോൾ, നമ്മൾ പറഞ്ഞു വന്ന അതേ കാര്യത്തിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. ദാവീദ് എങ്ങനെയുള്ളവനായിരുന്നു? ദാവീദിന്റെ ജീവിതത്തിൽ മുൻതൂക്കം ദൈവത്തിന്, ദൈവത്തിന്റെ ദേവാലയം, ദൈവത്തിന്റെ കാര്യങ്ങൾ, ദൈവത്തിന്റെ പെട്ടകം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ജനം, ദൈവത്തിനായിട്ട് ഈ ദൈവം, ആ ഒരു കാര്യമായിരുന്നു ദാവീദിന്റെ ഹൃദയത്തെ പിടിച്ചിരുന്നത്. അതിനോട് ചേർത്ത് വേറെ പല കാര്യങ്ങളും വന്ന് അതിന്റെ പരിശുദ്ധി നഷ്ടമായിരുന്നില്ല. അതുകൊണ്ടാണ് ദൈവം ദാവീദിനെ ആ നിലയിൽ, ഹൃദയവിശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും എന്നുള്ള നിലയിൽ അവനെ വളരെ കാര്യമായിട്ട് മുന്നോട്ട് കൊണ്ട് നടന്നത്. എന്നാൽ ശൗലിനെ സംബന്ധിച്ചിടത്തോളം ആ നിലയിലുള്ള പല തെറ്റുകളിൽ അവൻ വീണില്ല, പ്രകടമായ കൽപ്പനാലംഘനങ്ങളിൽ അവൻ വീണില്ല. പക്ഷേ അവനെക്കുറിച്ച് അവന്റെ ഹൃദയം ദൈവസന്നിധിയിൽ, പല രാജാക്കന്മാരെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള പോലെ അവന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ഏകാഗ്രമായിരുന്നില്ല. അവന് ഹൃദയ പരമാർത്ഥത ഉണ്ടായിരുന്നില്ല. അവന്റെ ഹൃദയം ദൈവത്തിനായിട്ട് മാത്രം എന്നുള്ളതായിരുന്നില്ല. അതുകൊണ്ട് എന്തുപറ്റി? ഓ, ദാവീദിനെ പോലെ വലിയ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ശൗല് എന്ത് ചെയ്യപ്പെട്ടു? ദൈവത്താല് കൈവിടപ്പെട്ടു. ശലോമോൻ ദാവീദിന്റെ സ്വന്തം മകനാണ്. ശലോമോനും ദാവീദിന്റെ ജീവിതത്തിൽ വന്നതുപോലെ, ബേത്ത്ശേബയുടെ കാര്യത്തിലൊക്കെ വന്നതുപോലെ പ്രകടമായ വലിയ കാര്യങ്ങൾ വന്നിട്ടില്ല. നമ്മുടെ തോട്ടത്തിൽ ദാവീദിനേക്കാളും ഭേദപ്പെട്ട ജീവിതമാണ് ശലോമോന്റേത് എന്ന് നമ്മൾ ഒരുപക്ഷെ പറയും. അവൻ അവസാന കാലത്ത് അവന്റെ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ മറ്റു പല കാര്യങ്ങളിലേക്ക്, മറ്റു പല ദേവന്മാരിലേക്ക് വശീകരിച്ചു എന്നൊക്കെ പറഞ്ഞാലും, ദാവീദ് ചെയ്ത പോലെ പ്രകടമായ ബേത്ത്ശേബയുടെ കാര്യത്തിലൊക്കെ ചെയ്ത പോലെയുള്ള പ്രകടമായ പാപമൊന്നും ശലോമോന്റെ ജീവിതത്തിൽ ഇല്ലല്ലോ. അതുകൊണ്ട് ശലോമോനാണ് കൂട്ടത്തിൽ ഹൃദയ നിർമ്മലതയുള്ളവൻ, ഹൃദയപരമാർത്ഥി എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ ദൈവവചനം അങ്ങനെയല്ല. ദൈവവചനം ഹൃദയപരമാർത്ഥത എന്ന് പറയുമ്പോൾ അതിന്റെ ജെനുവിനെസ്സിനെയാണ്, ഹൃദയത്തിന്റെ ഏകാഗ്രതയാണ് ഉന്നം വെക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം ഈ സത്യം കണ്ടു കഴിയുമ്പോൾ നമ്മളും എന്ത് വേണം? നമ്മളും പാപരഹിതമായ ഒരു ജീവിതം, അയ്യോ ഞാൻ പാപത്തിൽ വീണുപോയി, അല്ലെങ്കിൽ അങ്ങനെയല്ല. അതിനപ്പുറത്ത് ദൈവം നോക്കുന്നത് എന്റെ ഹൃദയത്തിന്റെ നിർമ്മലതയാണ്. നിർമ്മലത എന്ന് പറയുമ്പോൾ അതെന്താണ്? ദൈവത്തിൽ ഏകാഗ്രമായിരിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് ഹൃദയ പരമാർത്ഥത. ആ ഹൃദയ പരമാർത്ഥതയാണ് ക്രിസ്തീയ ജീവിതത്തിൽ എന്നെ സന്തോഷത്തോടെ മുന്നോട്ട് നടത്തുന്നത് എന്ന കാര്യം നമ്മുടെ കണ്ണിനു മുമ്പിൽ ഇന്നൊന്ന് കണ്ടിരുന്നെങ്കിൽ. നമ്മൾ പലപ്പോഴും ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു ചിന്തയോ ഒരു തെറ്റായ ഒരു കാര്യമോ വന്നു കഴിയുമ്പോൾ, ഓ, ഹൃദയ വിശുദ്ധി പോയി, ഹൃദയ നിർമ്മലത പോയി, ഹൃദയത്തിന്റെ പരമാർത്ഥത പോയി. അങ്ങനെയല്ല, ഹൃദയ പരമാർത്ഥത എന്ന് പറയുമ്പോൾ ദൈവത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു ജീവിതമാണ്, ഒരു കാഴ്ചപ്പാടാണ്. തെറ്റുകൾ വരുമ്പോഴോ, തെറ്റുകൾ വരുമ്പോൾ അത് ബാധിക്കുന്നത് മനസ്സാക്ഷിയാണ്.
നമുക്ക് ഒരു വാക്യം നമുക്ക് വളരെ വേഗത്തിൽ നോക്കാം. ഒന്ന് തിമത്തിയോസ് ഒന്നാം അധ്യായം അതിന്റെ അഞ്ചാമത്തെ വാക്യം, ആജ്ഞയുടെ ഉദ്ദേശ്യമോ ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. ആ നേരത്തെ പൗലോസ് തിമത്തിയോസിനോട് പറയുന്നു, നീ ചിലരോട് ആജ്ഞാപിക്കണം, മൂന്നാമത്തെ വാക്യത്തിൽ ആജ്ഞാപിക്കണമെന്ന് പറയും, ചിലരെ ചില കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കുന്ന കാര്യവും ഒക്കെ പറയും. എന്നിട്ട് ഇവിടെ പറയുന്നു, ഇതിന്റെ എല്ലാം ഉദ്ദേശം എന്താ? ഈ കാര്യങ്ങളുടെ എല്ലാം ലക്ഷ്യം, ലക്ഷ്യം, ഇതിനൊരു ലക്ഷ്യമുണ്ട്. കാരണം ആറാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ ചിലർ ഇവ വിട്ടുമാറി വൃഥാപാദത്തിലേക്ക് തിരിഞ്ഞു എന്ന് പറയുമ്പോൾ, അവിടെ വിട്ടുമാറി എന്ന പദം ഇംഗ്ലീഷില് ലക്ഷ്യം തെറ്റി എന്നാണ്, ലക്ഷ്യം മാറിപ്പോയി എന്നാണ് അവിടെ പറയുന്നത്. അപ്പോ ലക്ഷ്യമുണ്ട്, ഈ കാര്യങ്ങൾക്കെല്ലാം ഒരു ലക്ഷ്യമുണ്ട്. ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? ലക്ഷ്യമെന്ന് പറയുന്നത് ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം. നോക്ക്, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ ഈ കാര്യം അങ്ങനെ കണ്ടിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും മീറ്റിംഗിനായിട്ട് കൂടി വരുന്നു, ഞായറാഴ്ച മീറ്റിംഗിനായിട്ട് കൂടി വരുന്നു, വ്യാഴാഴ്ച ഉപവാസ പ്രാർത്ഥനയ്ക്കായിട്ട് കൂടി വരുന്നു, ബൈബിൾ സ്റ്റഡിക്കായിട്ട് കൂടി വരുന്നു, VBS നടത്തുന്നു, പല കാര്യങ്ങളിൽ ഏർപ്പെടുന്നു, മീറ്റിംഗിൽ എണ്ണീറ്റ് സാക്ഷ്യം പറയുന്നു, പ്രാർത്ഥിക്കുന്നു, പല കാര്യങ്ങളുണ്ട്. നമ്മൾ ബൈബിൾ വായിക്കുന്നു, പലരെ പോയി കാണുന്നു, സഹായിക്കുന്നു, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും പ്രിയപ്പെട്ടവര്, ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഈ കാര്യങ്ങളെ ഇങ്ങനെ കാണണം, ഇതിന്റെ എല്ലാം ഉദ്ദേശം, ഇതിന്റെ എല്ലാം എയിം എന്താ? ഇതിന്റെ എല്ലാം എയിം എന്ന് പറയുന്നത് ശുദ്ധഹൃദയവും നല്ല മനസാക്ഷിയും വിശ്വാസവും അതിനാൽ ഉളവാകുന്ന സ്നേഹവുമാണ്. നമ്മൾ പലപ്പോഴും ഈ കർത്താവിനോടുള്ള ഏകാഗ്ര ഹൃദയം, ശുദ്ധഹൃദയം അങ്ങ് നഷ്ടപ്പെട്ടു പോകും. നഷ്ടപ്പെട്ടു പോയാലും നമ്മുടെ ഞായറാഴ്ചത്തെ മീറ്റിംഗും വ്യാഴാഴ്ചത്തെ മീറ്റിംഗും ബൈബിൾ വായനയും ഈ കാര്യങ്ങളെല്ലാം അങ്ങ് നടക്കും. പുറന്തോടുണ്ട്, അകത്തെ ഉൾക്കാമ്പ് നഷ്ടപ്പെട്ടു. എന്നാൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഈ ആജ്ഞയുടെ ഉദ്ദേശ്യം എന്താ, അതിന്റെ ലക്ഷ്യം എന്താ? നമുക്കൊരു ശുദ്ധഹൃദയം ഉണ്ടാകും. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ദൈവം നോക്കുന്നത് എന്താ? ഒരു ശുദ്ധഹൃദയമാണ് നോക്കുന്നത്, ഒരു നിർമ്മല ഹൃദയമാണ് ദൈവം നോക്കുന്നത്, ഒരു ഹൃദയ പരമാർത്ഥതയാണ് നോക്കുന്നത്. അത് പറയുമ്പോൾ പലർക്കും പേടിച്ചു പോകും. പേടി എന്ന് പറയുന്നത് എന്താ? എന്തെങ്കിലും തെറ്റ് വന്നാൽ ഈ ഹൃദയ നിർമ്മലത പോയി, അങ്ങനെയല്ല. മറിച്ച് നമ്മൾ ഇത്രയും നേരം വിശദീകരിച്ചതുപോലെ ദൈവത്തിനായിട്ടുള്ള ഒരു ഏകാഗ്ര ഹൃദയം, അതിനെയാണ് ശുദ്ധഹൃദയം എന്ന് പറയുന്നത്. കലർപ്പുണ്ടാകരുത്, കൂട്ടിച്ചേർക്കരുത്. പണ്ടൊക്കെ ഞങ്ങളൊക്കെ നാട്ടുമ്പുറത്തൊക്കെ ജീവിക്കുമ്പോൾ നാട്ടുമ്പുറത്ത് ഓരോ വായ്ത്തായികളൊക്കെ കേൾക്കും, ഓരോന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് വരും. അപ്പം സാധാരണ കേൾക്കുന്ന ഒരു പ്രയോഗമാണ്, ഈയം പൂശാനുണ്ടോ എന്ന് ചോദിച്ചു. എന്ന് വെച്ചാൽ അന്നൊക്കെ വീടുകളിൽ വന്ന് ചില ഇതിന് ഈയം പൂശും. എന്ന് വെച്ചാൽ എന്താ, ഈ നമ്മുടെ കയ്യിലുള്ള പാത്രം അതിന്റെ ഒരു യഥാർത്ഥ ഒരു മെറ്റലുണ്ട്, ആ മെറ്റലിന്റെ കൂടെ കുറച്ച് ഈയം കൂടെ പൂശി അതിനെ കീഴ്ത്തി ഒന്നും വരാതിരിക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. സഹോദര സഹോദരി, നിന്റെ എന്റെ ഹൃദയം ഈയം പൂശിയ ഹൃദയമാകരുത്. ഉള്ളത് എന്തായിരിക്കണം? ഉള്ളത് ജനുവിനായിരിക്കണം. ഞായറാഴ്ചകളിൽ ഈ പുൽപ്പറ്റിൽ നിന്ന് വിളിച്ച് ചോദിക്കുന്ന ഈയം പൂശാനുണ്ടോ എന്നല്ല, മറിച്ച് എന്താ, ഇവിടെ ഈയം പൂശി കൊടുക്കുകയല്ല, മറിച്ച് നിന്റെ കയ്യിലുള്ളത് ജനുവിനായിരിക്കണം. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അതായിരുന്നു, അവന്റെ ജീവിതത്തിൽ തെറ്റ് വന്നില്ലെന്നല്ല പറയുന്നത്, മറിച്ച് അവൻ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ളവനെ ഒരുവനായി നിന്നു, അവന്റെ ഹൃദയം ദൈവത്തിൽ ഏകാഗ്രമായത്. ദൈവം അതാണ് നോക്കുന്നത്, ശുദ്ധഹൃദയം. നമ്മുടെ ജീവിതത്തിലും ദൈവം നോക്കുന്നത് ഒന്നാമത് ഒരു ശുദ്ധഹൃദയമാണ് ദൈവം നോക്കുന്നത്. തെറ്റ് വന്നാലോ, തെറ്റ് വരുമ്പോൾ എവിടെയാണ് അതിനെ ബാധിക്കുന്നത്? തെറ്റുകൾ ജീവിതത്തിൽ വരുമ്പം അത് മനസാക്ഷിയിലാണ് പോറൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് രണ്ടാമത് പറയുന്നത് നല്ല മനസാക്ഷി എന്ന് പറയുന്നത്. നല്ല മനസാക്ഷി, നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് വന്നു, ഒരു വാക്കിൽ, ഒരു പ്രവർത്തനത്തിൽ, ഒരു ചിന്തയിൽ ഒരു തെറ്റ് വന്നു, അത് ഏതിനെയാ ബാധിക്കുന്നത്? നമ്മൾ വിചാരിക്കുന്ന പലപ്പോഴും ഹൃദയത്തെ ബാധിച്ചു എന്ന്. ഹൃദയം വ്യത്യസ്തമായ ഒന്നാണെന്ന് നമ്മൾ ഇതേവരെ പറഞ്ഞു വന്നു. മറിച്ച് ഈ പാപം ഏതിനെയാണ് കളങ്കപ്പെടുത്തുന്നത്? മനസ്സാക്ഷിയ ആണ് കളങ്കപ്പെടുത്തുന്നത്. അപ്പൊ ദൈവം എന്താ ആഗ്രഹിക്കുന്നത്? ഓ, ഞാൻ മുമ്പേ പറഞ്ഞപ്പോ നിങ്ങൾ വിചാരിച്ചോ പാപമൊക്കെ ചെയ്യാൻ ഈ സഹോദരൻ പ്രോത്സാഹിപ്പിക്കുകയാണെന്നാണോ നിങ്ങൾ ചിന്തിച്ചത്? അല്ല, പാപം വന്നാൽ എവിടെയല്ല, ഹൃദയത്തോട് ബന്ധപ്പെട്ടല്ല, മറിച്ച് മനസ്സാക്ഷിയോട് ബന്ധപ്പെട്ടാണ്. അവിടെ അവിടെയും അതിനുള്ള വകുപ്പ് പറയുന്നുണ്ട്. നല്ല ഒരു മനസ്സാക്ഷി നമുക്കുണ്ടാകണം. ശുദ്ധഹൃദയം മാത്രമുണ്ടായാൽ, ദൈവത്തിൽ ഏകാഗ്രമായ ഒരു ഹൃദയം മാത്രമുണ്ടായാൽ, നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2:46 വായിച്ച പോലെ ഉല്ലാസം ഉണ്ടാവുകയില്ല. അതിനോട് ചേർന്ന് ഒരു നല്ല മനസ്സാക്ഷിയും ഉണ്ടാവും. നമ്മൾ ലോകത്ത് ജീവിക്കുമ്പോൾ പാപങ്ങൾ വന്നാൽ നമ്മുടെ മനസ്സാക്ഷി കളങ്കപ്പെടും, മനസ്സാക്ഷിയിൽ കളങ്കം വീഴും. പക്ഷെ അത് എന്ത് ചെയ്യണം? എബ്രായർ കഴുതിയ ലേഖനത്തിൽ അതിനുള്ള പോംവഴി നമ്മൾ കാണുന്നുണ്ടല്ലോ. എബ്രായർ കഴുതിയ ലേഖനം അതിലെ 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നു. 10-ാം അധ്യായം അതിന്റെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ, തന്റെ രക്തത്താലാണ് ആ കഴുകൽ ഉണ്ടാകുന്നത്. തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും, ദേവാലയത്തിൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാർ. ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം ഉണ്ട്. പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. നോക്കുക, ഇവിടെ നമ്മൾ വായിക്കുന്നത് ദുർമനസാക്ഷി നീങ്ങുന്നത് എങ്ങനെയാണ്? രക്തത്താലാണ് അത് ദുർമനസാക്ഷി നീങ്ങുന്നത്. നമ്മൾ 1 തിമൊഥെയോസ് 1 അഞ്ചാമത്തെ വാക്യത്തിലേക്ക് വരിക. ശുദ്ധ ഹൃദയം, ദൈവത്തിൽ ഏകാഗ്രമായിരിക്കുന്ന ഒരു ഹൃദയം, നല്ല ഒരു മനസ്സാക്ഷി. എന്ന് വെച്ചാൽ എവിടെയെങ്കിലും കളങ്കമുണ്ടായാൽ കർത്താവിന്റെ രക്തത്താലുള്ള കഴുകൽ പ്രാപിക്കുന്ന ഒരവസ്ഥ. 1 യോഹന്നാൻ 1:7, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. നമ്മെ ശുദ്ധീകരിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സാക്ഷിയെയാണ് ശുദ്ധീകരിക്കുന്നത്. അടുത്ത് നമ്മൾ കാണുന്നത് നിർവ്യാജമായ വിശ്വാസമെന്ന. നിർവ്യാജമായ വിശ്വാസമെന്ന് പറയുമ്പോൾ സത്യത്തിൽ അതൊരു ശുദ്ധ ഹൃദയത്തോട് ചേർന്ന് പോകുന്ന ഒരു കാര്യമാണ്. അപ്പോസ്തല പ്രവൃത്തി നമുക്കൊരു വാക്യം നോക്കാം. അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം, വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ചതിനാൽ നമുക്ക് അവർക്കും തമ്മിൽ ഒരു വ്യത്യാസവും വെച്ചിട്ടില്ല. അപ്പോ വിശ്വാസത്താൽ എന്ത് ചെയ്യാൻ ഒക്കും? ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാനായിട്ടൊക്കും. നമുക്ക് 1 തിമൊഥെയോസിലെ പറഞ്ഞ ആ 3 കാര്യങ്ങളിലേക്ക് മടങ്ങി വരാം. അവിടെ നമ്മൾ കണ്ടത് എന്താ? ആജ്ഞയുടെ ഉദ്ദേശമോ? 1 എന്ന് പറയുമ്പോൾ ഒരു ശുദ്ധ ഹൃദയം, ദൈവമുമ്പാകെ ഏകാഗ്രമായിരിക്കുന്ന ഒരു ഹൃദയം, ഒരു പരമാർത്ഥ ഹൃദയം. 2 എന്ന് പറയുന്നത് മനസ്സാക്ഷിയിൽ എവിടെയെങ്കിലും ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് കഴുകലോ ഉണ്ടാകുന്ന അവസ്ഥ. 3 നിർവ്യാജ വിശ്വാസം എന്ന് പറയുമ്പോ ആ വിശ്വാസം ഒരളവിൽ നമ്മുടെ ഹൃദയത്തെ തന്നെ ശുദ്ധീകരിക്കുന്ന, ഹൃദയത്തെ തന്നെ ഏകാഗ്രമാക്കുന്ന ഒരു കാര്യമാണ്. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസം എന്ന് പറയുമ്പോ നമ്മൾ ദൈവത്തിനായിട്ട് ഏകാഗ്രമായിട്ട് ജീവിക്കുമ്പോ പലപ്പോഴും നമുക്ക് തോന്നും ഇങ്ങനൊക്കെ ജീവിക്കാൻ ഒക്കുമോ, ഇങ്ങനെ പോയാൽ എന്റെ കാര്യം എങ്ങനെ ആകും, എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം എങ്ങനെ ആകും, എനിക്കൊരു എന്റെ ജീവിതത്തിൽ നല്ല ഒരു കാര്യം ഉണ്ടാകുമോ, ഇതെല്ലാം നഷ്ടമായി പോകുമോ, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്തെന്നും പറഞ്ഞ് ഞാൻ ചില നിലപാടുകൾ എടുക്കുന്നു, ആ നിലപാടുകളുടെ ഭാഗമായിട്ട് എന്റെ ജീവിതം കുഴപ്പത്തിലായി പോകുമോ, എനിക്ക് നേട്ടം ഉണ്ടാകുകയില്ലേ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഹൃദയത്തെ യഥാർത്ഥത്തിൽ വിശ്വാസം കൊണ്ട് ഹൃദയത്തെ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോസ്തല പ്രവൃത്തി 15:9 നമ്മൾ വായിച്ചത് യഥാർത്ഥത്തിലുള്ള വിശ്വാസം ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു. വിശ്വാസ ഹൃദയത്തെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഓ, ദൈവത്തിനുള്ള ഏകാഗ്രത നഷ്ടപ്പെട്ട, ദൈവത്തോടൊപ്പം എനിക്ക് എന്റേതായ ചില കാര്യങ്ങൾക്ക് വേണ്ടി ചില സ്ഥാനമാനങ്ങളെ കൂടെ പിടിക്കാം, പണത്തെ കൂടെ പിടിക്കാം, ഇങ്ങനെയൊക്കെയുള്ള ചിന്ത വരുമ്പോ അതല്ല, എനിക്ക് ദൈവം മാത്രം മതി എന്നുള്ളത് വിശ്വാസത്തിന്റെ ഒരു നിലപാടാണ്. ആ വിശ്വാസത്താൽ ഹൃദയം എന്ത് ചെയ്യപ്പെടും? ശുദ്ധീകരിക്കപ്പെടും, കഴുകപ്പെടും. ഹൃദയം ശുദ്ധീകരിക്കപ്പെടും. ശുദ്ധീകരിക്കപ്പെടുമ്പോഴോ ഹൃദയം വീണ്ടും ദൈവത്തിലേകാഗ്രമായിരിക്കും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ 1 തീമത്തിയോസ് 1:5 നമ്മൾ പല കാര്യങ്ങൾ വായിക്കുന്നുണ്ടെങ്കിലും പ്രധാനമായിട്ട് 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്നെന്ന് പറയുന്നത് ഒരു ശുദ്ധ ഹൃദയം, 2 എന്ന് പറയുന്നത് ഒരു നല്ല മനസാക്ഷി. ഒരു ശുദ്ധ ഹൃദയവും നല്ല മനസാക്ഷിയും ഉണ്ടാകണമെങ്കിൽ നമുക്കൊരു വിശ്വാസം അതിനോട് ചേർന്ന് പോയാലേ പറ്റുള്ളൂ. യഥാർത്ഥത്തിലുള്ള വിശ്വാസത്താലാണ് നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നത്, ഹൃദയം ദൈവത്തിൽ വീണ്ടും ഏകാഗ്രമാക്കപ്പെടുന്നത്. യഥാർത്ഥത്തിലുള്ള വിശ്വാസത്താലാണ് നമ്മുടെ മനസാക്ഷിയെ കർത്താവിന്റെ രക്തത്താല് കഴുകാനായിട്ട് കഴിയുന്നത്. ഇത് രണ്ടും കഴിയുമ്പോൾ എന്തുണ്ടാകും? സ്നേഹമുണ്ടാകും, ഉല്ലാസമുണ്ടാകും. അതാണ് അപ്പോസ്തല പ്രവൃത്തി 2 അധ്യായത്തില് നമ്മൾ കാണുന്നത്. അവിടെ എന്ത് സംഭവിച്ചു? അവർക്ക് എന്തുണ്ടായിരുന്നു? അവര് കർത്താവുമായിട്ടുള്ള നല്ല ബന്ധത്തിലേക്ക് വന്നവരായി. അവർക്ക് മനസാക്ഷിയിലെ പ്രശ്നങ്ങള് അവര് കർത്താവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവരായിരുന്നു. ഹൃദയ പരമാർത്ഥത, ഹൃദയത്തില് കർത്താവിൻ മാത്രം, കർത്താവിനൊരു ഏകാഗ്രതയുണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. ഇത് രണ്ടും ഉണ്ടായിരുന്നത് കൊണ്ട് അവർക്ക് എന്തുണ്ടായിരുന്നു? അവർക്ക് അന്യോന്യമുള്ള സ്നേഹമുണ്ടായിരുന്നു. അവിടെ നമ്മൾ വായിച്ച 47-ാം വാക്യത്തിൽ അവരെ ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്യും. അന്യോന്യമുള്ള നല്ല കൂട്ടായ്മയുണ്ടായിരുന്നു, അന്യോന്യമുള്ള സ്നേഹവും ഉല്ലാസവും ഉണ്ടായിരുന്നു. ഈ സ്നേഹവും ഉല്ലാസവും അവർക്ക് ഉണ്ടാകാനുള്ള കാരണം എന്താ? 1, ഹൃദയം ദൈവത്തിൽ ഏകാഗ്രമായിരുന്നു. 2, മനസാക്ഷി കഴുകപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് കർത്തൃമേശയോട് അടുത്ത് വരുമ്പോൾ ഈ 2 കാര്യങ്ങളും നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണോ എന്ന് നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് സന്തോഷമുണ്ടാവും, ഉല്ലാസമുണ്ടാവും, അന്യോന്യമുള്ള ഫെലോഷിപ്പ് ഉണ്ടാവും. ഇതാണ് കർത്തൃമേശ സത്യത്തിൽ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് മാത്രം സ്ഥാനം കൊടുക്കുന്ന ഒരു മനോഭാവമാണ് ഉള്ളത്. പച്ചവന്നി എന്ന് പറയുന്ന ദേവദാസം പറഞ്ഞിട്ടുള്ള ഒരു കഥ, അദ്ദേഹത്തിന്റെ പുസ്തകത്തിലുള്ള ഒരു കഥ എന്റെ മനസ്സിൽ ഉണ്ട്. പോളെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കർത്താവിനെ അറിഞ്ഞ് മുന്നോട്ട് വന്നു. അവന് പഠിച്ച് എംഎയും പഠിച്ച് PhD ക്കായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ കർത്താവിനെ അറിഞ്ഞ് മുന്നോട്ട് വന്നത്. കർത്താവിനെ അറിഞ്ഞ് മുന്നോട്ട് വന്ന് അവന് ഒരു ശുശ്രൂഷയും ഒക്കെ ആയിട്ട്, ഒരു പാസ്റ്റർ ഒക്കെ ആയിട്ട് അവൻ അങ്ങനെ പോകുമ്പോൾ അവന്റെ ഹൃദയത്തിൽ എന്തില്ല? ഒരു സന്തോഷമില്ല, സന്തോഷമില്ല. അവൻ ദൈവസന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവേ, ഞാൻ സഭയിൽ എല്ലാരോടും പറയുന്നത് സന്തോഷത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും ഒക്കെയാണ് ഞാൻ പറയുന്നത്, പക്ഷെ എന്റെ ഹൃദയത്തിൽ ഒരു സന്തോഷമില്ലല്ലോ, എന്റെ ജീവിതത്തിൽ ഇതൊരു യാഥാർത്ഥ്യമായി തീരുന്നില്ലല്ലോ എന്ന് പോൾ എന്ന് പറഞ്ഞ ഈ ചെറുപ്പക്കാരെ ദൈവസന്നിധിയിൽ ചെന്ന് ദൈവത്തോട് ചോദിക്കാനും ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാനും തുടങ്ങി. ഉടനെ പരിശുദ്ധാത്മാവ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവനൊരു ബോധ്യം കൊടുത്തു. അവനോട് പറഞ്ഞു, മോനെ പോളെ, നീ നിന്റെ ഹൃദയം പൂർണ്ണമായിട്ട് ദൈവത്തിൽ ഏകാഗ്രമല്ല. നീ എന്താ ചെയ്യുന്നത്? നിനക്ക് നീ ഉള്ളം കൊണ്ട് നീ ഒരു PhD എടുക്കണമെന്നുള്ളതാണ് നീ ജീവിതത്തിന്റെ ലക്ഷ്യമായിട്ട് വെച്ചിട്ടുള്ളത്. ഉടനെ പോളി ചോദിച്ചു, ദൈവമേ, അതിന്റെ അകത്ത് തെറ്റുമല്ലോ ഉണ്ടോ? ഞാൻ ജനിച്ച കാലം മുതൽ, അല്ലെങ്കിൽ ഒരു ഒരുമാതിരി അറിവായ കാലം മുതൽ തന്നെ എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഡോക്ടർ പോൾ എന്നറിയപ്പെടണമെന്ന്. ഡോക്ടർ പോൾ, PhD ഒക്കെ എടുത്ത്, ഡോക്ടറേറ്റ് ഒക്കെ എടുത്ത് ഡോക്ടർ പോൾ എന്നറിയപ്പെടണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം PhD ഒരു വലിയ കാര്യമല്ലായിരിക്കും, അല്ലെ? വാച്ച്മാൻ എന്ന് പറയുന്നു, ദേവദാസം പറയുന്നു, എന്നെയും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം PhD ഒരു വലിയ കാര്യമല്ലായിരിക്കും. പക്ഷെ ഈ പോൾ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ചെറുപ്പം മുതൽ തന്നെ ഈ കാര്യത്തിലായിരുന്നു അവന്റെ ഹൃദയം എന്നുള്ളത് കൊണ്ട് അത് അവന് വലിയൊരു വിഗ്രഹമായിട്ട് അവന്റെ ജീവിതത്തിലിരുന്നു. ദൈവം ചെയ്തു, ദൈവം അവനോട് ഈ കാര്യത്തിലേക്ക് തന്നെ വിരലിച്ചു. അവനത് വലിയ പ്രയാസമുള്ള കാര്യമായിരുന്നു. അവൻ പറഞ്ഞു, ദൈവമേ, ഞാനൊരു വെറും പോൾ എന്ന് സുവിശേഷം പ്രസംഗിക്കുന്നതിനേക്കാളും എല്ലാം കൊണ്ട് നല്ലതല്ലേ ഒരു ഡോക്ടർ പോൾ വന്ന് സുവിശേഷം പ്രസംഗിച്ചു? നിന്റെ നാമത്തിൽ വലിയ മഹത്വം വരുന്നു. വെറും ഒരു പോൾ പ്രസംഗിക്കുന്നതിനേക്കാൾ ഡോക്ടർ പോൾ പ്രസംഗിക്കും. ഞാൻ ഇത് വിട്ടു പോകുന്നില്ല. ഡോക്ടറേറ്റ് എടുത്തു കഴിഞ്ഞ് ഞാൻ ഈ പ്രവർത്തനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നീ എന്നെ ഡോക്ടറേറ്റ് എടുക്കാൻ അനുവദിക്കും. ഡോക്ടറേറ്റ് എടുത്താൽ വെറും പോളിന് പോരാൻ ഡോക്ടർ പോൾ പ്രസംഗിക്കും. നിന്റെ നാമത്തിന്റെ മഹത്വം. ദൈവത്തോടൊരു വിലപേശനം നടത്തി. ദൈവം പറഞ്ഞു, മോനെ,
എനിക്ക് ഡോക്ടറെ കൊണ്ടൊന്നും പ്രസംഗിക്കണമെന്നില്ല. നീ ഈ കാര്യത്തിൽ എന്താ ചിന്തിക്കുന്നത്?
തീരുമാനം അവന് തന്നെ വിട്ടുകൊടുത്തു. അവൻ അവനെ നമുക്കിത് മനസ്സിലാവുകയില്ല, പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം മുതൽ തന്നെ അവന്റെ ജീവിതത്തിൽ ഈ കാര്യമായിരുന്നു അവൻ പിടിച്ചിരുന്നത് കൊണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യം യാഗപീഠത്തിൽ വെക്കുന്നത് വലിയ പ്രയാസമായിരുന്നു. അവൻ മറ്റൊരു ചിന്തിച്ച് മറ്റൊരു ആർഗ്യുമെന്റ് ദൈവത്തിന് മുമ്പാവശ്യം, ദൈവമേ നീ എന്നെ ഈ ഡോക്ടറേറ്റ് എടുക്കാൻ അനുവദിച്ചാൽ ഞാൻ ടിബറ്റിൽ പോയി സുവിശേഷം അറിയിക്കാം. അന്നത്തെ കാലത്ത് ടിബറ്റിലൊക്കെ പോകുന്ന വലിയ പ്രയാസമുള്ള കാര്യം. ചിലർ പറയല്ലേ വീട്ടിലൊക്കെ വലിയ പ്രശ്നം ഉണ്ടാകും, പറയും ഞാൻ ഈ ഭാര്യയെ വിട്ട് ചൈനയിൽ പോയി സുവിശേഷം അറിയിക്കാൻ പോകുക. സൗകര്യം പറയും നിങ്ങൾ ചൈനയിലോ റഷ്യയിലോ എവിടെയെങ്കിലും പോയി എന്ന് സുവിശേഷം അറിയിച്ചു എനിക്കും പിള്ളേർക്കും ചില സമാധാനം തന്നാൽ. എന്നോടൊരു സഹോദരി ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യമാണ്, നമ്മൾ പലരും ദൈവത്തോടൊരു ഇത് പറയുന്നത് എന്താ ഏറ്റവും ഏറ്റവും വലിയൊരു കാര്യം, ബാലികേറാമല ഹിമാലയത്തിൽ പോയി ഞാൻ അങ്ങനെ ചെയ്യാം എന്ന് പറയുന്ന പോലെ നമ്മൾ പറയുന്നത് എന്താ ചൈനയെ പൊക്കോളാം അല്ലെ സോവിയറ്റ് യൂണിയനെ പൊക്കോളാം. ഇന്ന് സോവിയറ്റ് യൂണിയൻ ഇല്ല, റഷ്യ മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പോൾ എന്ത് ചെയ്തു? പോൾ പറഞ്ഞു ദൈവമേ ഞാൻ എന്ത് ചെയ്യാം, നീ എന്നെ ഈ കാര്യം ഈ ഒരു കാര്യത്തിൽ നീ ഒരു 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 ചെറിയ ഒരു ആ നിലയിൽ ഒരു സൗജന്യം അനുവദിച്ചാൽ ഞാൻ ടിബറ്റിൽ പൊക്കോളാം. ദൈവം ഒന്നും മിണ്ടിയില്ല, കർത്താവ് ഒന്നും മിണ്ടിയില്ല. കർത്താവ് പിന്നെയും അതേ കാര്യത്തിലേക്ക് തന്നെ തെളിച്ചുകൊണ്ടി. നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നല്ലോ, ദൈവമേ നിന്നെ വിഷമിപ്പിക്കുന്ന എന്താണ് എന്റെ ഹൃദയത്തിലുള്ളതെങ്കിൽ അതിലേക്ക് നിന്റെ വിരളി ചൂണ്ടണമേ. നമ്മളെ സങ്കീർത്തനത്തിൽ പലപ്പോഴും പറയാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ ദൈവം പിന്നെയും ഈ കാര്യത്തിലേക്ക് അവന്റെ ഹൃദയത്തിലെ ഈ ഒരു വിഗ്രഹത്തിലേക്ക് വിരളി ചൂണ്ടി. അവൻ എന്ത് ചെയ്തു? അവനൊരു ദിവസം ഒരു ശനിയാഴ്ചയാണ്, പിറ്റേന്ന് ഞായറാഴ്ച, ഞായറാഴ്ച പ്രസംഗിക്കാൻ ഇരേണ്ട വരും. അതുകൊണ്ട് ശനിയാഴ്ച അവൻ ഇരുന്ന് പ്രസംഗം തയ്യാറാക്കുക. പ്രസംഗം തയ്യാറാക്കിയിട്ടൊന്നും ഒന്നും കിട്ടുന്നില്ല. ഒന്നും കിട്ടാതെ വന്നപ്പോൾ പിന്നെയും അവൻ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അപ്പോ ദൈവം പിന്നെയും ഈ കാര്യം തന്നെ പറഞ്ഞു. അപ്പൊ ഇനിയിപ്പോൾ പി എച്ച് ഡിക്ക് അതിന്റെ തീസിസ് ഒക്കെ സമർപ്പിച്ചോ, അതിന്റെ ഇന്റർവ്യൂവിനോ അതിന്റെ അഭിമുഖത്തിനോ മറ്റോ പോകാൻ ചില ദിവസങ്ങളേ ഉള്ളൂ. അവനൊടുവിൽ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി അവന് യൂണിവേഴ്സിറ്റി അധികൃതർക്ക് ഒരു കത്തെഴുതി. ഞാൻ ഈ കാര്യത്തിൽ നിന്ന് പിന്മാറുകയാണ് എന്ന് പറഞ്ഞൊരു കത്തെഴുതി. കത്തെഴുതി കഴിഞ്ഞപ്പോൾ അവന്റെ ഹൃദയത്തിൽ വലിയ സന്തോഷം വന്നു. പിറ്റേ ഞായറാഴ്ച പിറ്റേന്ന് അവന് പ്രസംഗിക്കാൻ വിഷയമൊന്നുമില്ലായിരുന്നു. പക്ഷെ അവൻ തന്റെ അനുഭവം ഈ കാര്യം ദൈവസന്നിധിയിൽ ദൈവജനത്തിന്റെ മുമ്പാകെ പങ്കുവച്ചു. അത് വലിയൊരു ഉണർവിന് കാരണമായി. ഇങ്ങനെയാണ് ഇത് നടന്ന ചൈനയിൽ നടന്ന ആ വാച്ച്മാനിലേക്ക് പരിചയമുള്ള ഒരു ചെറുപ്പക്കാരന്റെ കഥ അദ്ദേഹം എടുത്തെഴുതിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവര്, പി എച്ച് ഡി എന്ന് പറയുന്നത് ഒരു കുഴപ്പം പിടിച്ച കാര്യം വല്ലതും ആണോ? ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, നല്ല കാര്യമാണ്, നല്ല കാര്യമാണ്. ചിലപ്പോഴും നല്ല മിക്കപ്പോഴും നല്ല കാര്യങ്ങളാണ് നമ്മുടെ ഹൃദയത്തിൽ ഒരു വിഗ്രഹമായിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ വിഗ്രഹമായി വന്നാൽ പ്രശ്നം എന്താ? നമ്മുടെ ഹൃദയത്തിന്റെ പരമാർത്ഥത പോകുമെന്നുള്ളതാണ് പ്രശ്നം. ദൈവം അതുകൊണ്ടാണ് ആ കാര്യത്തിൽ വരണി ചൂണ്ടി. സൗരി സഹോദരന്മാരെ, നമ്മൾ ദൈവസന്നിധിയിൽ നിന്നായിരിക്കുമ്പോൾ ഒന്നാം നൂറ്റാണ്ടിലെ സഭയെ കുറിച്ച് നമ്മൾ വായിച്ചു. അവര് എന്ത് ചെയ്തു? ഹൃദയപരമാർത്ഥതയോടെ ഓ മനസാക്ഷി കഴുകി. ദൈവസന്നിധിയിലെ ആ ശുദ്ധമായ ഒരു മനസാക്ഷിയോടെ ഹൃദയപരമാർത്ഥതയോടെ അവർക്ക് ഉല്ലാസത്തോടെ അതിൽ ഭാഗമാക്കാൻ കഴിഞ്ഞു. അന്യോന്യമുള്ള കൂട്ടായ്മയില് സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കത്തക്കവണ്ണം, കൂടുള്ള സഹോദരന്മാരെ എല്ലാം വാല്യൂ ചെയ്യത്തക്കവണ്ണം അന്യോന്യമുള്ള സ്നേഹവും അന്യോന്യമുള്ള കൂട്ടായ്മയും ഇതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വന്നു. നമുക്ക് ദൈവസന്നിധിയില് നമ്മളെ തന്നെ ശോധന ചെയ്യാം. നമ്മുടെ ഹൃദയത്തിൽ പലപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഒരു സന്തോഷവും ഉല്ലാസത്തോടെ ക്രിസ്തീയ ജീവിതം നയിക്കാൻ ഒക്കുന്നില്ല. ഉല്ലാസത്തോടെ ഓ ഈ കർത്തൃമേശയിലെ പങ്കാളികളാകാൻ പറ്റുന്നില്ല. പ്രശ്നം എവിടാ? പ്രശ്നം മിക്കപ്പോഴും ആജ്ഞയുടെ ഉദ്ദേശമോ ആജ്ഞയുടെ ലക്ഷ്യമോ ശുദ്ധഹൃദയം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ ഏകാഗ്രമായിരിക്കുന്ന ഒരു ഹൃദയമാണോ? അതോ നമ്മുടെ ഏകാഗ്രതയ്ക്ക് എവിടെയെങ്കിലും ഭംഗം വന്നിട്ടുണ്ടോ? ദൈവമുണ്ട്, ദൈവത്തോട് ചേർന്ന് എനിക്ക് ഇന്ന കാര്യം കൂടെ വേണം, ഇന്ന ആളൂടെ വേണം, ഇന്ന കാര്യം കൂടെ വേണം, ഇന്നതുകൂടെ വേണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഏകാഗ്രത പോയിട്ട്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ഏകാഗ്രമായിരിക്കുന്ന ഒരു ഹൃദയം എന്ന് പറയുന്നത് ഒരു വലിയൊരു അസറ്റാണ്. ദൈവം മാത്രം നമ്മുടെ ജീവിതത്തിലെ പ്രധാനമാകുമ്പോൾ പിന്നെന്തില്ല, പിന്നെ നമുക്ക് ഈ അതിനെ തുടർന്ന് മറ്റ് പല കാര്യങ്ങളും പ്രശ്നമായി വരികയാണ്. സഹോര സഹോരി, നിന്നെ ചിലപ്പോ നിന്റെ ഓഫീസിലോ നിന്റെ പഠന സ്ഥലത്തോ നിന്നെ ആളുകൾ ആക്ഷേപിക്കുകയോ കളിയാക്കുകയോ ഒക്കെ ചെയ്താലും എന്തില്ല, ദൈവത്തിൽ ഏകാഗ്രമാണോ, ദൈവമാണ് നിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതെങ്കിൽ അത് അതിനെ തുടർന്ന് എന്തില്ല, അവിടെ ഒരു സങ്കടമില്ല. ചിലപ്പോ ആദ്യം അത് കേൾക്കുമ്പോൾ ഒരു ചെറിയൊരു വിഷമം തോന്നിയാലും ദൈവത്തിനാണ് ഒന്നാം സ്ഥാനമെങ്കിൽ അത് വളരെ വേഗത്തിൽ മാറിപ്പോകും. അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്ന് തന്നെ ഒന്ന് രണ്ട് വാക്യം കൂടെ ഞാൻ വായിച്ചിട്ടെ. അപ്പോസ്തല പ്രവൃത്തി 5:5 41 വാക്യം, തിരുനാമത്തിന് വേണ്ടി അവമാനം സഹിക്കാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിക്കും കൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. നോക്കുക, ഈ വിശുദ്ധന്മാരെ കുറിച്ചാണ്, 1-ാം നൂറ്റാണ്ടിലെ ഈ വിശുദ്ധന്മാരെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അവര് ദൈവത്തിന് വേണ്ടി അവര് അപമാനമേറ്റു, അവര് അടിയേറ്റു, ക്ലേശം സഹിച്ചു, പക്ഷെ ദൈവത്തിൽ ഏകാഗ്രത വരുന്നതുകൊണ്ട് അവരുടെ സന്തോഷം പോയിപ്പോയില്ല. ദൈവത്തിൽ ഏകാഗ്രമാണെങ്കിൽ നമുക്ക് മറ്റ് പല കാര്യവും പ്രശ്നമല്ല. അപ്പോസ്തലനായ പത്രോസ് 3-ാം അധ്യായത്തിൽ അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിലെ 6-ാം വാക്യത്തിൽ പറയുന്നു, എനിക്ക് പണം പ്രശ്നമല്ല, വെള്ളിയും പൊന്നും എനിക്കില്ല, ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ സന്തോഷത്തിന് കുറവൊന്നും വന്നില്ല. മനുഷ്യരുടെ മാനം, അത് ആളുകളെ അപമാനിച്ചാലും അതിനെ തുടർന്ന് നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുകയില്ല. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 18-19 വാക്യം നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്. ഈ അപ്പോസ്തലന്മാരെ വിളിച്ച് എന്ത് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കരുത് എന്ന് കൽപ്പിച്ചു. അതിന് പത്രോസും യോഹന്നാനും, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്ന ദൈവത്തിന്റെ മുമ്പാകെ ന്യായമോ? നോക്കുക, ദൈവത്തിൽ ഏകാഗ്രമായ ഒരു ഹൃദയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എതിർപ്പുകൾ അവർക്ക് പ്രശ്നമായിരുന്നില്ല, മനുഷ്യരുടെ മാനം അവർക്ക് പ്രശ്നമായിരുന്നില്ല, പണം അവർക്ക് പ്രശ്നമായിരുന്നില്ല, ഓ മറ്റുള്ളവരുടെ നിന്ദകളോ പരിഹാസങ്ങളോ അല്ലെങ്കിൽ മർദ്ദനങ്ങളോ അവർക്ക് പ്രശ്നമായിരുന്നില്ല. ദൈവത്തിൽ ഏകാഗ്രമായ ഒരു ഹൃദയം എന്ന് പറയുന്നത് വലിയൊരു അസറ്റാണ് വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയുണ്ട്? ഞാൻ ഈ കർത്താവിന്റെ ജീവിതം പലപ്പോഴും നോക്കാറുണ്ട്. കർത്താവിനെ ചിലപ്പോൾ ആളുകൾ കളിയാക്കുമ്പോൾ അല്ലെങ്കിൽ ചിലപ്പം കൊല്ലാനായിട്ട് അന്വേഷിക്കുമ്പോൾ ഉടനെ കർത്താവ് പറയും പിതാവ്. നമ്മൾ പറയും ചിലപ്പോൾ ഇത് ഒരു ഔട്ട് ഓഫ് കോണ്ടെസ്റ്റ് ആണോ എന്ന് തോന്നും. യോഹന്നാന്റെ സുവിശേഷം 5, 6, 7, 8 അധ്യായങ്ങളൊക്കെ നമ്മൾ വായിച്ചു നോക്കുക. അവര് ആക്ഷേപിക്കുമ്പോഴൊക്കെ കർത്താവിന്റെ ഹൃദയം എവിടെയായിരുന്നു? പിതാവ്, പിതാവ്. അതുകൊണ്ട് എന്ത് പറ്റിയില്ല, ഇവരുടെ ഭീഷണികൾ കർത്താവിനെ ഏശിയില്ല, ഇവരുടെ നിന്ദകൾ കർത്താവിനെ ഏശിയില്ല, ഇവരുടെ പ്രലോഭനങ്ങൾ കർത്താവിനെ വശീകരിച്ചില്ല. സഹോദര സഹോദരി, ദൈവത്തിൽ ഏകാഗ്രമായ ഒരു ഹൃദയം വലിയൊരു നിധിയാണ്, വലിയൊരു അസറ്റാണ്. ദൈവത്തിൽ ഏകാഗ്രമാണെങ്കിൽ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുകയില്ല. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുകയും കർത്തൃനിശയിൽ പങ്കാളികളാകുകയും ചെയ്യാം.